യഹോവയുടെ സന്നിധിയിൽ അർക്കണം. അത് അതിവിശുദ്ധം. പാപത്തിന് വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം. സമാഗമന കൂടാരത്തിന്റെ പ്രകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അതിന്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധനായിരിക്കണം. അതിന്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പുകലത്തിൽ വേവിച്ചെങ്കിൽ അത് തേച്ച് മെഴക്കി വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിപ്പാൻ സമാഗമന കൂടാരത്തിന് അകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ തിന്നരുത്. അത് തീയിലിട്ട് ചുട്ടു കളയണം. അകൃത്യയാഗത്തിന്റെ പ്രമാണമാവിത്. അത് അതിവിശുദ്ധം. ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അകൃത്യയാഗമൃഗത്തെയും അറക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിന്റെ സകല മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള വപയും എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്കുള്ള ദഹനയാഗമായി ദഹിപ്പിക്കണം. അത് അകൃത്യയാഗം. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അത് അതിവിശുദ്ധം. പാപയാഗം പോലെ തന്നെ അകൃത്യയാഗവും ആകുന്നു. അവയ്ക്ക് പ്രമാണവും ഒന്ന് തന്നെ. പ്രായച്ചിത്തം കഴിക്കുന്ന പുരോഹിതൻ അത് ഇരിക്കണം. പുരോഹിതന് അത് ഇരിക്കണം. വരയ്ക്കുമോ? 1 ശമൂവേൽ 16:1-13 1 ശമൂവേൽ 16:1-13. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കലയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നാറേ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നുവെന്ന് പറക. ഇശായിയെ യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തനിതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നള്ളി ചെയ്തു. പിന്നെ ഇശായി അബീനാദാമിനെ വിളിച്ച് ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറേ അവൻ, യഹോവ ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇശായി ശമൂവേലിനെ വരുത്തി, ഇവനെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാവുന്നെന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ് നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാവുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ബാരക്കുമോ? അപ്പോസ്തല പ്രവൃത്തികൾ 19:21-41. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണുമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിൽ തിമത്തിയോസ് എസ്തെറോസ് എന്ന രണ്ടുപേരെ മക്കദോനിയയിലേക്ക് അയച്ചിട്ട് ഞാൻ കുറെ കാലം താമസിച്ചു. ആ കാലത്ത് ഈ മാർഗത്തിൽ ചെന്ന് വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമനസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ഡെമെത്രിയോസ് എന്ന് തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടിവരുത്തി. പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് കയ്യാൽ തീർത്ത ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞെന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ലെന്ന് വരികയും ആസ്യ മുഴുവനും ഭൂതലവും ഭരിച്ചുപോരുന്നവരുടെ മഹാത്മ്യം ഒടുങ്ങിപ്പോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർക്ക് കേട്ട് ക്രോധം നിറഞ്ഞവരായി. എഫേസ്യരുടെ അർത്തമീസ് ദേവി മഹാദേവി എന്നാർത്ത് പട്ടണം മുഴുവൻ കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ ഗായോസ് അരിസ്തർക്കോസ് എന്ന മക്കദോനിയരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറേ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ആസ്യാധിപന്മാരിൽ ചിലർ അവന്റെ സ്നേഹിതന്മാരാകിയാൽ രംഗസ്ഥലത്ത് ചെന്ന് പോകരുതെന്ന് അവരും അവന്റെ അടുക്കൽ ആളായി പ്രവേശിച്ചു. ജനസംഘം കലഹത്തിലായി. മിക്കപേരും തങ്ങൾ വന്നുകൂടിയ സംഗതി എന്നറിയായിയാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. യഹൂദന്മാർ മുമ്പോട്ട് ഒട്ടിക്കൊണ്ടുവന്ന അലക്സാണ്ടറിനെ പുരുഷാരത്തിൽ ചിലർ സംസാരിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അലക്സാണ്ടർ ആംഗ്യം കാട്ടി ജനസമൂഹത്തോട് പ്രതിപാദിപ്പാൻ ഭാവിച്ചു. എന്നാൽ അവൻ യഹൂദനെന്നറിഞ്ഞപ്പോൾ എഫേസരുടെ അർത്തമീസ് മഹാദേവി എന്ന് എല്ലാവരും കൂടി 2 മണിനേരത്തോളം ഏകശബ്ദത്തോടെ ആർത്തുകൊണ്ടിരുന്നു. പിന്നെ പട്ടണമേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത്, എഫേസ്യ പുരുഷന്മാരെ, എഫേസസ് പട്ടണം അർത്തമീസ് മഹാദേവിക്കും ദോവിയിൽ നിന്നും വീണ ബിംബത്തിനും ക്ഷേത്രപാഠക എന്നറിയാത്ത മനുഷ്യർ ആ ഇത് എതിർമൊഴി അല്ലാതാകിയാൽ നിങ്ങൾ തിടുക്കമായി ഒന്നും ചെയ്യാതെ അടങ്ങിപ്പാർക്കേണ്ടതാകുന്നു. ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നുവല്ലോ. അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല, നമ്മുടെ ദേവിയെ ദുഷിക്കുന്നവരുമല്ല. എന്നാൽ ഡെമത്രിയോസിനും കൂടെയുള്ള തൊഴിൽക്കാർക്കും വല്ലവന്റെയും നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട്, ദേശാധിപതികളും ഉണ്ട്, തമ്മിൽ വ്യവഹരിക്കട്ടെ. വേറെ കാര്യം ചൊല്ലിയാവുന്ന വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ. ഇന്നത്തെ കലഹത്തിന് കാരണമില്ലായാൽ ഇത് നിമിത്തം നമ്മുടെ പേരിൽ കുറ്റം ചുമത്തുവാൻ ഇടയുണ്ട്. സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിൽ ഉത്തരം പറവാൻ നമുക്ക് വകയൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചുവിട്ടു. ബാറിക്കുമോ യോഹന്നാന്റെ സുവിശേഷം 6:60-7:13 വാക്യങ്ങൾ. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പെറുപെറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്കിടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനു ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ലെന്ന് പറഞ്ഞതെന്നും അവൻ പറഞ്ഞു. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. സീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങൾ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്നുത്തരം പറഞ്ഞു. ഇത് അവൻ ശിമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദയെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇവൻ 12 പേരിൽ ഒരുത്തനെങ്കിലും അവനെ കാണിച്ചു കൊടുക്കാനുള്ളവൻ ആയിരുന്നു. അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരിക്കുന്നു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോവുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാരിലും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല. എന്നാൽ അതിന്റെ പ്രവർത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പ്രവഹിക്കുന്നു. നിങ്ങൾ പെരുന്നാളിന് പോകുകയും എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി. എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെയെന്ന് ചോദിച്ചു. അവനെ അന്വേഷിച്ചു. പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശൂഷിപ്പുണ്ടായി. അവൻ നല്ലവനെന്ന് ചിലരും അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നെന്ന് മറ്റു ചിലരും പറഞ്ഞു. എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെ കുറിച്ച് സംസാരിച്ചില്ല. പറയ്ക്കുമോ? കൊലോസ്യർ അധ്യായം 9-23 വരെയുള്ള വാക്യം. കൊലോസ്യർ 1:9-23 വരെ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിലായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സ്ഥലജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാവമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അധസ്ഥനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങൾ ആകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയോളം തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനുമായി എഴുന്നേറ്റവനുമാകുന്നു. അവൻ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളെയും സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നതും നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്താൽ നിന്നോടുകൂടെ നിലകൊണ്ടാൽ അങ്ങനെ അതിന്റെ മുമ്പിൽ നിൽക്കും. ബാറക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദ്യമുതലേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വേരങ്ങളിൽ സ്തുതി. ദൈവമായ പിതാവിന്റെ തിരുനാമത്തിൽ അന്നവനും ഒരു ആരംഭിക്കുന്നവനും ആഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ പ്രത്യേക നമ്മുടെ കർത്താവിന്റെ രക്ഷണീയമായ കുരിശുമരണത്തെ ആർത്ത് സഭ മുഴുവൻ ഭക്തിയോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് ആ വിശ്വാസത്തിന്റെ നന്മയിൽ ജീവിക്കാൻ ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടാതെ ഈ പ്രഭാതം ഒരിക്കൽ കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാനും ദൈവമേ, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന അങ്ങയുടെ വലിയ കൃപയെ നന്ദിയോടെ ആരാധിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ദൈവം തമ്പുരാൻ തന്ന ആ വലിയ നിമിഷത്തെ വാർത്ത് നമുക്ക് ഭക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിനെ നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നിയ മാമലശൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ വന്യ തമ്പാൻ വർഗീസ് അച്ഛൻ, എസ് എൻ ഡി പ്രകാശ് അച്ഛൻ, ജോയി അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠതയും വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്ന മറ്റൊരു വൈദിക ശ്രേഷ്ഠൻ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് പ്രധാന ദൂത് നൽകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ടുള്ള അപേക്ഷ പ്രകാരം ഇതിൽ ജോയിൻ ചെയ്യുന്ന വന്യ വർഗീസ് കുഞ്ഞുഞ്ഞച്ചനാണ്. നമ്മുടെ വന്യ സമ്പാനച്ചന്റെ അടുത്ത സുഹൃത്താണ്. അച്ഛനെ വിസിറ്റിങ്ങിന് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും കർത്തൃസന്നിധി പകരുവാൻ തമ്പുരാന്റെ കൃപയും കരുണയും ഉണ്ടാകണമേ എന്ന് ദൈവസന്നിധിയിൽ താഴ്മയോട് ഈ കർത്താവിൽ പോഷ ദിവസങ്ങളിൽ അപേക്ഷിച്ചുകൊണ്ട് ഇപ്പൊ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ഹ്യൂസ്റ്റണിൽ നിന്ന് ശ്രീ രാജുവും ലില്ലിയും ചേർന്ന് ആലപിക്കുന്നു. പ്രത്യേകമായിട്ട് അവരെ ഗീതം ആലപിക്കാൻ തക്കവണ്ണം ക്ഷമിക്കുന്നു. നമുക്കറിയാവുന്ന കഷ്ടാനുഭവാഴ്ച ദിനങ്ങളിലൊക്കെ നമ്മൾ പാടുന്ന ഒരു പാട്ടാണല്ലോ, ദേവേശ ഈശുവര ജീവനെനിക്കായി വിടിഞ്ഞു. വളരെ അർത്ഥപൂർണമായ നമ്മുടെ ഹൃദയങ്ങളെ ലാളിത്യത്തിൽ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കുന്ന മനോഹരമായ ആ ഗീതം ഇവിടെ ചേർന്ന് പാടുന്നതായിരിക്കും. ഡാനിഷ
ദേവേശായേശുപരം ജീവനെനിക്കായി വെടിഞ്ഞു, ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനീ മരിച്ചോ. ഗതസമൂവാനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ ആദിവ്യഥയിൽ ആയിട്ടും തദനിഷ്ഠം നടപ്പതിനനുസരിച്ചു, തദനിഷ്ഠം നടപ്പതിനനുസരിച്ചു പന്നാസിൻ അരവനയിൽ മന്നവാനി വിധിക്കപ്പെട്ടു, കന്നങ്ങളിൽ സരങ്ങൾ കൊണ്ട് മന്ന നിന്നെ ആടിച്ചവർ പരിഹസിച്ചു, മന്ന നിന്നെ ആടിച്ചവർ പരിഹസിച്ചു. തീരാത്തോ സന്നവനും വീനമാദിച്ചു കുരിശിച്ചു, തലയിൽ മുള്ള മുടിയും വച്ചു പല പല പാടുകൾ ചെയ്തു നിന്നെ, പല പല പാടുകൾ ചെയ്തു നിന്നെ. ബലഹീനായ നിന്നെ വലിയ കൊല മരം ചുമത്തി, തലയോടിടാമലമുകളി അലിവില്ല തയ്യോ യൂതം നടത്തി നിന്നെ, അലിവില്ല തയ്യോ യൂതം നടത്തി നിന്നെ. തിരുക്കരങ്ങൾ ആണി കൊണ്ടു മരത്തോടു ചേർത്തടിച്ചു, ഇരുവശവും കുരിശുകളി ഇരുകള്ളർ നാടുവിനി മരിച്ചോ പര, ഇരുകള്ളർ നാടുവിനി മരിച്ചോ പര. കഠിനദാഹം പിടിച്ചതിനാൽ കാടി വാങ്ങാനിടയായോ, ഉടുപ്പുകൂടി ചീട്ടിയിട്ടു ഉടുമ്പും കുത്തി തുറന്നൊരു ധീരം ചിന്തി, ഉടമ്പും കൊത്തി തുറന്നൊരു ധീരൻ ചിന്തി നിൻ മരണം കൊണ്ടേ വന്നരകം നീയകത്തി നിൻ മഹത്വം തേടീ എൻകാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ എൻകാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ ദേവേശുപരാ ജീവനീ ചായി വെടിഞ്ഞോ ജീവനക്കാവികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലും എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായതിവന്നും വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നിന്നെ കൊല്ലുന്നതിന് ഒരുമ്പോട്ട് ജനങ്ങൾ നിന്റെ ന്യായവിസ്താരത്തിൽ കുറ്റം ചുമത്തപ്പെടുകയും നിന്നിൽ നിന്റെ കഷ്ടാനുഭവങ്ങൾ ഏറ്റുപറഞ്ഞ ജനങ്ങൾ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. നിന്നെ കൊല്ലുന്നതിന് ഒരുമ്പെട്ട ജനങ്ങൾ നിന്നെ ന്യായവിസ്താരത്തിൽ കുറ്റം ചുമത്തപ്പെടുകയും നിന്നിൽ നിന്റെ കഷ്ടാനുഭവങ്ങൾ ഏറ്റുപറഞ്ഞ ജനങ്ങൾ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. നിന്നെ കൊല്ലുന്നതിന് ഒരുമ്പെട്ട് ജനങ്ങൾ നിന്നെ ന്യായവിസ്താരത്തിൽ കുറ്റം ചുമത്തപ്പെടുകയും നിന്നിൽ നിന്റെ കഷ്ടാനുഭവങ്ങൾ ഏറ്റുപറഞ്ഞ ജനങ്ങൾ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവെ, നിനക്ക് സ്തുതിയും നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധാത്മാവിന് വന്ദനവും പൂജയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ കരുണയും കൃപയും ഉണ്ടായിരിക്കണമേ. മേലുള്ള ഉറുസ്ലീമിന്റെ വാതുകൾ തുറക്കപ്പെട്ട് മജിയാഴ്ച മുഖാസത്തിന് മുമ്പാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവെ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവും എന്നേക്കും നിനക്ക് സ്തുതി. വാറിക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പുവിന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാഗങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് വന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
പ്രതാവിയെ, നീ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് സ്വർഗീയ സൈന്യങ്ങൾ കണ്ടിട്ട് അവർ സ്നേഹത്തോട് നിന്ന് ശ്രവിക്കപ്പെട്ട കൂട്ടം സിംഹങ്ങളെ പോലെ നിന്റെ നേരെ അലറി. ആ ദുഷ്ടജനത്തിന് ഭൂമി ഗോകുൽ താഴ്ന്നിനെ കണ്ടിട്ട് ഭ്രമിച്ച് കുലുങ്ങി. നിന്റെ നേരെ അഹങ്കരിച്ച ഒരാശിപ്പിക്കപ്പെട്ട ജനത്തിന് ഹാ കഷ്ടം. സൂര്യൻ സ്തീപായതിനെ കണ്ടിട്ട് ഇരുണ്ടുപോയി. നിന്റെ നേരെ അഹങ്കരിച്ച ഒരാശിപ്പിക്കപ്പെട്ട ജനത്തിന് ഹാ കഷ്ടം. സകല വായുകളിൽ നിന്നും സകല നാവുകളിൽ നിന്നും സകല സൃഷ്ടികളിൽ നിന്നും നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തമൻകാലായുസോൻ സ്വർഗീയ രാജാവിന്റെ വചനമായ ഏകപുത്ര, നീ ചെയ്ത രക്ഷയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളെ പാപത്തിന്റെ വീഴ്ചയിൽ നിന്നും നിന്റെ കരുണ മൂലം എഴുന്നേൽപ്പിക്കുകയും പ്രതിസന്ധിയുടെ അടയ്ക്കപ്പെട്ട വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരികയും ചെയ്തുവല്ലോ. ദൈവമേ, നിന്റെ ജീവനുള്ള സ്ലീമായ വന്നിപ്പാനും അതിന്റെ ചിറകും കീഴെ മറഞ്ഞുകൊള്ളുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. വാർക്കുമോ കർത്താവേ, നിന്റെ സ്ലീമായാൽ ഞങ്ങളുടെ ബലഹീനതയെ താങ്ങണമേ. ക്രോധത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. നിന്റെ വൈരികളെ ലജ്ജിപ്പിക്കണമേ. നിന്റെ ആട്ടിൻകൂട്ടമെല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ മരിച്ചു പോയവരെ ഭാഗ്യമേറിയ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. അടുത്ത ഭാഗത്തെ മക്കളോട് കൽപ്പിക്കുന്നതായ സന്തോഷവാക്കുകൾ താൻ ഞങ്ങളെയും അവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേൽ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ നിമിത്തമുള്ള അതിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. പഞ്ചകനായ ശിഷ്യൻ അന്ധകാരത്തിന്റെ മക്കളോട് തന്റെ ഗുരുവിന്റെ വില വാങ്ങി ഞാൻ മുത്തുന്നവനെ പിടിച്ചുകൊള്ളണമെന്നുള്ള അടയാളവും അവർ കൊടുത്തു. ആ വഞ്ചകൻ തന്റെ കൂട്ടു ശിഷ്യന്മാരിൽ നിന്നും വേർപിരിഞ്ഞ് അന്ധകാരത്തിന്റെ പുത്രന്മാരോട് ചേരുകയും അങ്ങനെ നരകത്തിന്റെ അവകാശിയായി തീരുകയും ചെയ്തു. ക്ഷമവോൻ ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. ആചാര്യന്മാർ ദൈവപുത്രനെ ദുഷി പറയുകയും അത് തലയിലടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. അവർ രാത്രിയിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് പ്രകാശത്തിൽ വസിക്കുന്നവനായ പ്രകാശത്തിന്റെ രാജാവിനെ വിസ്തരിച്ചു. ആ ദാമിന് കുപ്പായമുണ്ടാക്കി കൊടുത്തവനെ അവർ ആക്ഷേപത്തിന്റെ കുപ്പായം ധരിപ്പിക്കുകയും ഉള്ളുകൊണ്ട് മടഞ്ഞുണ്ടാക്കിയ കിരീടം അവന്റെ തലയിൽ വയ്ക്കുകയും ശപിക്കപ്പെട്ട ദാസൻ അവന്റെ കവിളിലടിക്കുകയും ചെയ്തു. സ്നേഹം മൂലം ഞങ്ങൾക്ക് വേണ്ടി വിലങ്ങും അടികളും അക്രമങ്ങളും ആക്ഷേപവും വിസ്താരവും അനുഭവിപ്പാൻ തിരുമനസ്സായ കർത്താവേ, നിനക്കും നിന്റെ പിതാവിന്റെ വിശ്രൂഹായി ഞങ്ങൾ സ്തുതിയും സ്തോത്രവും പാടുന്നു. കർത്താവിന്റെ ന്യായം വിസ്തരിക്കുമ്പോൾ ഞങ്ങളോടുള്ള കർത്താവിന് വേണ്ടി പ്രവേശിക്കരുത്.
ഭാരക്യമോർ, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ മഹാകഷ്ടാനുഭവത്തെ ഓർത്ത് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങൾ നിന്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടപ്പെടുന്നവരും നിന്റെ രാജ്യത്തിൽ അവകാശികളുമായി തീരുമാറാകണമേ. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീ കൊന്ന് ഞങ്ങൾക്ക് മരണമില്ലായ്മയും നൽകി ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നതാനായ ദുഷ്ടനെ നിന്റെ കഷ്ടാനുഭവത്താൽ നീ കഷ്ടപ്പെടുത്തി സകലത്തെയും വഹിച്ചുകൊണ്ടിരിക്കുന്നവനായ നിന്റെ യോസേഫ് നീക്കോദിമോസും കൂടി വഹിച്ചു. ജീവനുള്ളവനായ നീ മരിച്ചവനെ പോലെ കബറടക്കപ്പെട്ടു. ആദിന്തമില്ലാത്തവനായി നീ ശവക്കലരുടെ അതിരുകളിൽ അടയ്ക്കപ്പെട്ടു. സത്യവാനും നീതിമാനുമായ നീ കള്ളന്മാരുടെ മധ്യയെ തൂങ്ങിക്കിടക്കുന്നു. സകലത്തെയും പോറ്റുന്നവനായ നീ ദാഹിക്കുന്നവനെന്ന് വിളിച്ചു പറഞ്ഞു. മനുഷ്യരായ ഞങ്ങളെ ദൈവികരാക്കി തീർക്കുവാനായിട്ട് കഷ്ടതയിലേക്കും മരണത്തിലേക്കും നീ തിരുവശത്തോട് ഇറങ്ങി വന്നവനായ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ മഹാകഷ്ടാനുഭവത്തെ ഓർത്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടപ്പെടുന്നവരും നിന്റെ രാജ്യത്തിൽ അവകാശികളുമായി തീരുമാറാകണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, സകല മാനവജാതിയെ ശുദ്ധീകരിക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവായ ഈശംബരാന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ശുശ്രൂഷയിൽ കൂടി കടന്നു പോകുന്ന, അതിന്റെ അനുസ്മരണത്തിൽ കൂടി കടന്നു പോകുന്ന ദിനങ്ങളാണല്ലോ ഈ ദിവസങ്ങളൊക്കെ. ഏതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനി എന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തു സ്പർശനമേറ്റ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ദൈവസ്നേഹത്തിന്റെ മാസ്മരികത അർത്ഥതലത്തിൽ രുചിച്ചറിയുന്ന ദിനങ്ങളായി ഈ ദിനങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുന്നു. സഭ മുഴുവൻ ഈ ദിനങ്ങളിൽ ക്രൂശിലേറ്റ കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുന്നതോടൊപ്പം എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ താഴ്മയോട് വീണ്ടും വരവേൽക്കുവാനും ആ വരവേൽക്കൽ ഒരനുതാപ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ടാകണം എന്ന് നിർദ്ദേശിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിൽ കൂടിയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. ജെറുസലേമിൽ വിജയശ്രീലാളതനായി കഴുതപ്പുറത്ത് കടന്നു വന്ന കർത്താവിനെ നമ്മൾ കണ്ടു. അതിനുശേഷം ശിഷ്യന്മാരോടൊരുമിച്ച് തന്റെ അന്ത്യ അത്താഴം നൽകി അവരെ ക്രിസ്തുവിന്റെ എക്കാലവുമുള്ള പുനർജീവന്റെ സാധ്യത അവരുടെ ഉള്ളിൽ, അവരുടെ മാത്രമല്ല അവരുടെ സുവിശേഷത്തിൽ ഭാഗവാക്കായി ക്രിസ്തുവിനോട് ചേരുന്ന സകല തലമുറയിലും ആ ക്രിസ്തു ബന്ധം അത് ശരീരത്തോടും മനസ്സോടും അർത്ഥതലത്തിൽ നിലനിൽക്കത്തക്കവണ്ണം ഒരുക്കുന്ന പസഹായുടെ ശ്രേഷ്ഠമായ അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. അതിനുശേഷം ലോകത്തിന് മുഴുവൻ രക്ഷയുടെ സാധ്യത ഒഴിവാക്കി അടഞ്ഞുകിടന്ന പർദീസായുടെ വാതിൽ തുറക്കപ്പെട്ട് സകല മാനവജാതിക്കും ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കത്തക്കവണ്ണുള്ള സാധ്യത ഒഴിവാക്കി റിസറക്ഷനിലേക്ക് അല്ലെങ്കിൽ പുനരുത്ഥാനത്തിലേക്ക് മാടി വിളിക്കുന്ന വലിയ ദിനങ്ങളിലേക്ക് നമ്മൾ ഈ ദിവസങ്ങൾ ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദിനങ്ങൾ നമ്മളെ കൂടുതൽ ആത്മീക ലക്ഷ്യബോധത്തോടുകൂടി പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിലൊക്കെ പ്രിയോനുകളാണെങ്കിലും വേദവായന ഒക്കെ ആണെങ്കിലും നമ്മുടെ കൂടുതൽ അനുതാപത്തിലേക്കും ആർദ്രതയിലേക്കും നയിക്കുന്ന ഭാഗങ്ങളാണ്. 38-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഈ വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിന്റെ മരണത്തിന്റെ വർഷങ്ങൾക്ക് മുമ്പ്, ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിൽ ഏറ്റ പ്രഹരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണെങ്കിൽ അത് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവത്തിന്റെ ഒരു പ്രവചനമായിട്ടാണ് അത് ദാവീദ് രാജാവ് ഈ ഭാഗം എഴുതുന്നത്. ഒരുപക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ഈ ഭാഗം വായിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ഇതുവരെ നമ്മളെ സഹായിക്കും കരുതും എന്ന മനുഷ്യരൊക്കെ അകന്നു മാറി നിൽക്കുമ്പോൾ മാറാത്തവനായ ഒരു ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട്, നമുക്ക് രക്ഷ ഒരുക്കിയവനായ ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളെ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഈ ദിനങ്ങള് കൂടുതൽ ആത്മീയ ബോധത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കട്ടെ. അങ്ങനെ വിജയകരമായ പുനരുത്ഥാനത്തിന്റെ ശ്രേഷ്ഠമായ അനുസ്മരണത്തെ അത് വെറും അധരങ്ങളാൽ ഏറ്റുപറയാനല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്വാസത്തോട് ഏറ്റുപറയുന്ന ആ ഒരു പ്രത്യാശയുടെ പ്രതീക്ഷയുടെ തലങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസത്തെ അനുനയിച്ചു കൊണ്ടുപോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ ആർപ്പിച്ചതുപോലെ തിരുവചനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ വർഗീസ് കുഞ്ഞുഞ്ഞച്ചനാണ്. എനിക്ക് അച്ഛനെ വലിയ പരിചയമില്ല, വന്നിയ തബാലച്ചനാണ് പ്രിയപ്പെട്ട അച്ഛനെ പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹം അടൂർ ഭദ്രാസനത്തിലെ ട്രിവാൻഡ്രം ഡയാസിൽ നല്ലില സ്വദേശിയാണ്. ട്രിവാൻഡ്രം ഡയാസിൽ നല്ലില സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൾ ഇവിടെ, അദ്ദേഹത്തിന്റെ മകൾ അമേരിക്കയിലുണ്ട്. മകളുടെ അടുത്തേക്ക് വിസിറ്റിങ്ങിനായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ കടന്നു വന്നതാണ്. അതനുസരിച്ചാണ് ഞാൻ പ്രത്യേകമായിട്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് ഈ താമസിക്കാതെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. എന്റെ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അച്ഛനോട് ഇന്ന് ഈ ശുശ്രൂഷയില് സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനം പറഞ്ഞു നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി തിരക്കിനിടയിലും അച്ഛൻ അത് സമ്മതിക്കുകയും കൃത്യസമയത്ത് അച്ഛൻ ഈ പ്രയറിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട വർഗീസ് അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് വന്നിയ തമ്പാനച്ഛനോട് ചേർന്നാണ് ഞാൻ ഡാലസില് അച്ഛന്റെ ഭവനത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഗീതം ആലപിക്കും. ഒരുപക്ഷെ സുവിശേഷങ്ങളിലെ ഗീതമല്ല, അല്ലാതെ നമ്മൾ കേൾക്കുന്ന വളരെ മനോഹരമായ അർത്ഥവത്തായിട്ടൊരു ഗീതമാണ് ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്നുള്ള ഗീതം. പ്രിയപ്പെട്ട തമ്പാനച്ഛനും ഞാനും ചേർന്ന് ഈ ഗീതം ഇപ്പൊ ആലപിക്കും. അതിനുശേഷം വന്നിയ വർഗീസ് അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തും നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തും നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരടിടത്, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണതയെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരടിടത്, അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണതയെ. പകരം എന്തോ നൽകും ഞാനിനി, നന്ദിയാരെന്നും വാഴ്ത്തിടും സ്രഷ്ടാവേ. പകരം എന്തോ നൽകും ഞാനിനി, നന്ദിയാരെന്നും വാഴ്ത്തിടും സ്രഷ്ടാവേ. നിൻ ശരീരം തകർത്തു നിങ്ങൾക്ക ശുദ്ധരക്തം ചിന്തി ഞങ്ങൾക്ക. നിൻ ശരീരം തകർത്തു ഞങ്ങൾക്ക ശുദ്ധരക്തം ചിന്തി ഞങ്ങൾക്ക. പകരം എന്തോ നൽകും അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തോ നൽകും ഞാനിരി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ േഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ അടിപിടിപ്പിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു പാദന പകരം എന്തോ നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു പാദന മൊഴിയിൽ കേട്ടൂരക്ഷയിൻ ശബ്ദത്തെ പിടുതൽ നൽകും നിന്നിമ്പവചനത്തെ മൊഴിയിൽ കേട്ടൂരക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിന്നിമ്പവചനത്തെ പകരം എന്തോ നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ പകരം എന്തോ നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നു വാഴാട്ടുണ്ടു സൃഷ്ടാവേ.
തിരുവചന ധ്യാനത്തിനായി വന്നി വർഗീസ് അച്ഛനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ
അച്ഛനം ധ്യാനിക്കുമ്പോൾ ആശ്വസിക്കും കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ ത്രിയേക ദൈവത്തിന്റെ അവിരത്തിന് നാമം മഹത്വപ്പെടട്ടെ. വന്ദേ വൈദിക സഹോദരങ്ങളെ, വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോട് ചേർന്ന് വീണ്ടും ദൈവത്തിന്റെ ശീലിൽ അല്പസമയമായിരിക്കാൻ നമുക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. സംഗാനത്തിൽ ശ്രമിച്ചതുപോലെ നമുക്ക് ദൈവം തന്ന നന്മകൾക്ക് തന്റെ ക്രൂശിന് മറുവിലയായി നമുക്ക് കൊടുക്കുവാനൊന്നുമില്ല. ഒന്ന് മാത്രമാണ് നമുക്കുള്ള ക്രൂശിന്റെ സാക്ഷികളായി നാം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്രകാരം ഈ കഷ്ടാനുഭവാഴ്ചയിലേക്ക് കടന്നു വരുമ്പോഴും ആ ഒരു വലിയ അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് അമുഖമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. ആ സമയം കൊണ്ട് ചെറിയ ഒരു ദൂത നൽകുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ആഴ്ചയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് കർത്താവിന്റെ ക്രൂശിന്റെ ഏഴ് സാധ്യതകളെ കുറിച്ച് ചുരുങ്ങിയ വാചകത്തിൽ നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ക്രൂശ് നമുക്ക് രക്ഷയുടെ അടയാളമായി പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലുമുള്ള വിജയത്തിന്റെ പ്രതീകമായി നിലകൊള്ളുമ്പോൾ ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്ന സാധ്യതകളെ കുറിച്ച് നമുക്ക് അറിയുക എന്നുള്ളത് അനിവാര്യമാണ്. ക്രൂശിലേക്ക് നാം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഏദന്റെ പറുദീസയിൽ യഹോവയാൽ നഷ്ടപ്പെട്ട വൃക്ഷമാണ് ജീവന്റെ വൃക്ഷം. ഈ ജീവന്റെ വൃക്ഷമാണ് ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള നമ്മുടെ കടന്നുവരവാണ് തടയപ്പെട്ടത്. എന്നാൽ അത് നമുക്ക് വീണ്ടും നൽകുവാൻ തക്കവണ്ണം യവന്റെ പരദീസയിലേക്കുള്ള പുനരാഗമനമാണ് കർത്താവിന്റെ ക്രൂശിലൂടെ നമുക്ക് സംജാതമാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 2:9 നാം കേൾക്കുന്നു, വചനം ദൈവം നട്ട വൃക്ഷമാണ് ജീവവൃക്ഷം. എന്നാൽ കർത്താവിന്റെ ക്രൂശുമായി നാം അതിനെ കാണുമ്പോൾ പാപിയായ മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി ഉയർത്തപ്പെട്ട കർത്താവിന്റെ ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ഉയർത്തപ്പെട്ടതാണ് കാർമെലിലെ ക്രൂശ്. അപ്പൊ ദൈവം നട്ട വൃക്ഷമായിരുന്നു പറദീസയിലെ ജീവന്റെ വൃക്ഷമെങ്കിൽ അതെ പാപിയായ മനുഷ്യന് രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഉയർത്തപ്പെട്ടതാണ് കർത്താവിന്റെ കാൽവരിയിലെ ക്രൂശ്. രണ്ടാമതായിട്ട് കാണാൻ ഭംഗിയുള്ളതായിരുന്നു ഈ മരം എന്ന പ്രത്യേകം ഉൽപ്പത്തി പുസ്തകം 2:9 ഞാൻ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിനെ കുറിച്ച് ഈ അനുഭവം നമുക്ക് അനുഭവമാക്കുവാൻ തക്കവണ് കടന്നു വന്ന കർത്താവിനെ കുറിച്ച് പറയുന്ന യെശയ്യാ പ്രവാചകം 53:2 വാക്യങ്ങളിൽ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. ഇതാണ് നാം അവിടെ കാണുന്നത്. മൂന്നാമതായിട്ട് ഏദനിലെ മരത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് യഹോവേ ദൈവം ആദ്യം മാതാപിതാക്കളോട് അറിയിച്ചു. ഏദന്റെ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കും, നടുവിൽ വെച്ച വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്, അത് തിന്നാൽ നിങ്ങൾ മരിക്കും എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ കാൽവരിയിലെ ക്രൂശിന്റെ ഫലമാകട്ടെ, അത് തിന്നാൽ നമുക്ക് ജീവൻ ലഭിക്കും. ഇതാണ് ഈ തമ്മിലുള്ള വ്യത്യാസം. യോഹന്നാനുശേഷം 6:53 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നാം ജീവിക്കും എന്നുള്ളത്. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ തക്കൊണ്ടുമാണ് കർത്താവ് കാൽവരിയിൽ യാഗമായി തീരുന്നത്. യോഹന്നാനുശേഷം 10:10 അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ സമൃദ്ധിയായ ജീവനെ നൽകുന്നതാണ് കാൽവരിയിലെ ക്രൂശിന്റെ അനുഭവം. നാലാമതായിട്ട് ഏതെങ്കിൽ പിശാചാൽ പരീക്ഷിക്കപ്പെട്ട് ഫലം തിന്ന് ആദ്യ മാതാപിതാക്കൾ പാപത്തിന് വിധേയരായിത്തീർന്നു. എന്നാൽ കാൽവരിയിലായിട്ട് യേശു തമ്പുരാൻ പാപത്തെ അതെ അവിടെ കൊല്ലുകയും കുരിശ് പാപത്തിന്റെ മേൽ വിജയം വരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. പത്രോസ്ലിഹ പോലും കർത്താവെ നിനക്ക് സംഭവിക്കരുത് എന്ന് പറയുമ്പോൾ അവനെ പിശാച് എന്ന് വിളിച്ചാൽ മാറ്റി നിർത്തുന്ന അനുഭവം നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ പിശാചിന് മേലുള്ള ഒരു വലിയ വിജയം നമുക്കവിടെ ലഭിക്കുകയാണ്. അഞ്ചാമതായിട്ട് ഏതെങ്കിൽ പാപം ചെയ്ത് പറദീസ നമുക്ക് നഷ്ടമായെങ്കിൽ കാൽവരിയിൽ നമുക്ക് നഷ്ടപ്പെട്ട പറദീസ തിരികെ ലഭിക്കുന്ന അനുഭവം. പറദീസ തിരികെ ലഭിക്കുന്ന പറദീസ സാധ്യമാക്കിയ ഈ കുരിശിന്റെ കർത്താവിന്റെ കാൽവരി കുരിശിന്റെ സാധ്യതകളെ കുറിച്ച് 7 സാധ്യതകളെ കുറിച്ച് ആണ് നമുക്ക് തുറന്ന് ചിന്തിപ്പാനായിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഞാൻ മുഖവരം കൂടാതെ ആ വിഷയത്തിൽ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന് ശേഷം 23:12 വായിക്കുന്നു അതെ ക്രൂശിന്റെ അനുഭവം, അത് ശത്രുത്വം ഇല്ലാതാക്കുന്നതാണ്. ഒന്നാമത്തെ ക്രൂശിന്റെ അനുഭവം അതാണ്, ശത്രുത്വം ഇല്ലാതാക്കുന്ന ഒരു ജീവിതക്രമം. നാം ക്രൂശിന്റെ സാക്ഷികളായി തീരുമ്പോൾ, ക്രൂശിനെ അനുധാവനം ചെയ്യുമ്പോൾ, ക്രൂശിനെ വഹിക്കുമ്പോൾ, ക്രൂശിനെ ധരിക്കുമ്പോൾ, ക്രൂശ് വരയ്ക്കുമ്പോൾ, അപ്പോൾ ക്രൂശുമായിട്ടുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മെ നയിക്കുന്നത് അതെ ശത്രുത്വം ഇല്ലാതാക്കുന്ന അനുഭവത്തിലേക്കായിരിക്കണം. അതാണ് ലൂക്കോസ് സുവിശേഷം 23:12 കർത്താവിന്റെ ക്രൂശിന്റെ ബദ്ധവൈരികളായിരുന്ന ഹെറോദേസും പീലാത്തോസും തമ്മിൽ ഒന്നിക്കുന്നു. പക്ഷേ അവരുടെ ഒന്നിപ്പ് ഒരുപക്ഷെ ആ നന്മയുടെ നേരെയുള്ള കണ്ണടയ്ക്കലോ അല്ലെങ്കിൽ നന്മയെ ഇല്ലാതാക്കാനോ ആയിരുന്നെങ്കിൽ ആ ഒരർത്ഥത്തിലല്ല നാം കാണേണ്ടത്. പിന്നെയോ നന്മയ്ക്ക് വേണ്ടി സ്നേഹത്തിന്റെ പാരമ്യതയിൽ ക്രൂശിന്റെ അനുഭവത്തിലൂടെ ഒന്നായി തീരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ ശ്രമം. അതായത് ശത്രുത്വം ഇല്ലാതാകുന്ന ഒരു അനുഭവം. പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും വലിയ ബലഹീനതാണ്. നമ്മുടെ ജീവിതത്തിൽ അനേകരുടെ ശത്രുത്വം വെച്ചുപുലർത്തുന്ന, ശത്രുത്വം കാണിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലൂടെ. എന്നാൽ കർത്താവിന്റെ ക്രൂശ് നമ്മെ ഓർപ്പിക്കുന്നത്, കർത്താവിന്റെ ക്രൂശ് നമ്മളെ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതോ ഈ ശത്രുത്വം ഇല്ലാതാകുന്ന ഒരു അനുഭവമാണ്. ആ ഒരവസ്ഥയിലേക്ക് നാം മാറുവാൻ തക്കൊണ്ണം ഇടയായിത്തീരണം. നമ്മുടെ ആരോടാണോ എനിക്ക് വൈരമുള്ളത്, ആരോടാണോ എനിക്ക് വിരോധമുള്ളത്, ആരോടാണോ ഞാൻ പക വെച്ചു പുലർത്തുന്നത്, ഇതൊക്കെ ഒന്ന് മാറിയിട്ട് അതെ തുറന്ന ഹൃദയത്തോടെ നിഷ്കളങ്കമായ മനസ്സോടെ കുരിശു വരയ്ക്കുവാൻ തക്കൊണ്ണം സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൂശിന്റെ ആ സാധ്യത നമ്മിൽ അനുഭവേദ്യമായി തീരുന്നത്. അപ്രകാരം ദൂഷിന്റെ ഒന്നാമത്തെ സാധ്യത ഞാൻ ഓർപ്പിക്കുന്നത് ദൂഷ് ശത്രുത്വത്തെ ഇല്ലാതാക്കുന്നതാണ്. നമ്മൾ ആരോടും ശത്രുത്വം വെച്ചു പുലർത്താതെ ഈ നോമ്പിന്റെ പൂർണ്ണതയിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ അതെ ഒരു നല്ല പുതിയ ഒരു പുതിയ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ നാം ആരോട് ശത്രുത്വം ഇല്ലാത്തവരായി നിലകൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുന്നുവെങ്കിൽ അത് ക്രൂശ് നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ നിദർശനമായിട്ട് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ലൂക്കോസ് സുവിശേഷം 23-ാമത്തെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്ന അതാണ് ക്രൂശിന്റെ രണ്ടാമത്തെ സാധ്യത. നമുക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്നു. കർത്താവിന്റെ ക്രൂശാരോഹണ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അവന് വേണ്ടി അല്ലെങ്കിൽ ബറബാസ് പാപം ചെയ്ത് അവന് കള്ളവും കൊലപാതകവും മുഖാന്തരമായി ജയിലിലടയ്ക്കപ്പെട്ട ബറബാസ് കർത്താവിന്റെ മരണം മൂലം അവൻ രക്ഷപ്രാപിക്കുകയാണ്. അപ്പോൾ ബറബാസിന് വേണ്ടി കർത്താവ് മരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കുന്നത് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിന്റെ പര്യായമായി മാറിക്കഴിയുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് കർത്താവ് മരിച്ചത് നോക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതെ നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം അത് വിശ്വസിപ്പാൻ തക്കവണ്ണം ആ കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമ്മുടെ നമുക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം സാധിക്കുമ്പോഴാണ് രക്ഷ അനുഭവമായി തീരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്രൂശിന്റെ സാധ്യത അതെ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്ന അനുഭവം അതാണ് ബറബാസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ബറബാസ് അതുകൊണ്ട് അവിടെ നിന്ന് പോവുകയല്ല. ബറബാസ് കർത്താവിന്റെ കാൽവരി ക്രൂശിലെ ചുവട്ടിൽ മുട്ടുകുത്തിയവൻ പറയുന്നുണ്ട് നീ പാപിയായി എനിക്ക് വേണ്ടി നീ മരിച്ചതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ടായി. പാപിയായി എനിക്ക് വേണ്ടി നീ മരിച്ചതുകൊണ്ട് എനിക്ക് രക്ഷയുണ്ടായി. എന്നെ നിങ്ങളെ ജീവിപ്പിക്കേണ്ട ഏറ്റവും വലിയ ചിന്ത ഇതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാപിയായ നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ ക്രൂശിലേറിയെങ്കിൽ അവൻ ക്രൂശ് മരണം വഹിച്ചുവെങ്കിൽ കർത്താവെ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് പറയുവാൻ തക്കോടെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഇത് ദുഃഖവെള്ളിയാഴ്ചയല്ല പിന്നെയോ ഇറ്റ്സ് എ ഗുഡ് ഫ്രൈഡേ. അത് നല്ല വെള്ളിയാഴ്ചയാണ്, അത് വലിയ വെള്ളിയാഴ്ചയാണ്. കാരണം നമുക്ക് രക്ഷയുണ്ടാക്കിയ ദിവസമാണ്. ആകയാൽ ക്രൂശിന്റെ രണ്ട് സാധ്യതകൾ ഞാൻ ഉറപ്പിച്ചത് ഒന്നാമതായിട്ട് ക്രൂശ് വൈരം ഇല്ലാതാക്കുന്നതാണ്, ശത്രുത്വം ഇല്ലാതാക്കുന്നതാണെങ്കിൽ രണ്ടാമത് ക്രൂശ് നമുക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്നതാണ്. കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ് മരിച്ചത് എന്ന് ഓർക്കുവാൻ. എനിക്ക് വേണ്ടി ഒരാൾ മരിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ആ മരിച്ച ആളിന് വേണ്ടി ജീവിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവിന്റെ കൽപ്പനകളെ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലെ യഥാർത്ഥ നായകന്മാരായി നിന്നുകൊണ്ട് ജീവിപ്പാൻ തക്കൊണ്ട് നമുക്ക് സാധ്യമായി തീരണം. മൂന്നാമതായിട്ട് ലൂക്കോസ് സുവിശേഷം 23-ാമത്തെ 26-ാമത്തെ വാക്യത്തില് കർത്താവിന്റെ ക്രൂശ് ചുമക്കുന്ന മുഖാന്തരമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ കർത്താവിന്റെ ക്രൂശിന്റെ അനുധാവകരായി അതിന്റെ പങ്കുപറ്റുന്നവരെ നാം തീരുമ്പോൾ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അത് മറ്റൊന്നുമല്ല മർക്കോസ് സുവിശേഷം 15-ാമത്തെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായ കുറേനക്കാരൻ ശിമോനെ കുരിശ് മുഖിപ്പിക്കാൻ നിർബന്ധിച്ചു എന്ന്. അപ്പോൾ കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ തക്കവണ്ണം ആ കുറേനക്കാരനായ ശിമോന് ഭാഗ്യം ലഭിച്ചു. ശിമോൻ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് വന്ന് പാർക്കുകയായിരുന്നു. അവൻ പാർത്ത കിടത്ത് നിന്ന് അവന്റെ ദേവാലയത്തിലേക്ക് പോകാനായിട്ട് വരുമ്പോഴാണ് ഈ വലിയ ആരവാരവും ഈ ജനക്കൂട്ടവും അതെ ഒരു മനുഷ്യൻ വലിയ ക്രൂശും വേണ്ടിക്കൊണ്ട് പോകുന്നതൊക്കെ കാണുന്നത്. എന്തുകൊണ്ടോ ഈ ക്രൂശ് തലയോടണം വരെ ചുമക്കുവാൻ തക്കൊണ്ട് സാധിക്കാതെ പോകുമെന്നുള്ള ചിന്ത കൊണ്ട് ആളുകൾ അതിന്റെ ചുമതലക്കാര് ശിമോനെ വിളിച്ച് ഈ കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ തക്കൊണ്ട് ഇവിടെ അയച്ചിരുന്നു. ഒരുപക്ഷെ അന്ന് അത് ശിമോന് നിന്നയുടെ ഒരു അനുഭവമായിരുന്നുവെങ്കിൽ ക്രൂശ് തന്നെ നിന്നയുടെ പരിഹാസത്തിന്റെ അനുഭവമാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും നീചമായ മരണമാണ് അന്ന് ക്രൂശ് മരണം എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ക്രൂശ് മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യന്റെ ക്രൂശിന്റെ ഭാരം ചുമക്കുവാൻ തക്കൊണ്ട് ഇടയാകുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്ന് ഏറ്റവും ക്ഷീണമായ ഒരു പ്രവൃത്തിയായിട്ട് ശിമോന് തോന്നിയെങ്കിലും ദൈവം അവനെ അത് നിയോഗിച്ചപ്പോൾ അവൻ ക്രൂശിന്റെ ഭാരം കുറവാൻ തക്കൊണ്ട് സാധിച്ചു. ഈ നിന്ദ്യമായ ക്രൂശ് ചുമക്കുന്നുകൊണ്ട് അവൻ അപമാനം ഏൽക്കേണ്ടി വന്നു എങ്കിലും കർത്താവിന്റെ കഷ്ടപ്പാടുകളും അവന്റെ ചാട്ടമാറടിയും അവൻ ഏൽക്കുന്ന പീഡനങ്ങളും ഒക്കെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം വളരെയേറെ വിറങ്ങലിക്കുന്ന അനുഭവമുണ്ടായി. എന്നാൽ ആ നിന്ദയുടെ പങ്കാളിയായി തീർന്ന ശിമോന് അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവമാണ് തുടർന്ന് നാം കാണുന്നത്. പ്രഭാലേഖനം 16-ാമത്തെ 13-ാം വാക്യത്തില് കർത്താവിനെ ക്രൂശിച്ചു വന്ന ശിമോന്റെ ഭാര്യയെ കുറിച്ച് പൗലോസ് പറയുന്ന ഇപ്രകാരമാണ് കർത്താവിന് പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചൊല്ലുന്നു. പൗലോസ്ലീഹ വളരെ ആ പ്രൗഢമായ സ്വരത്തിൽ പറയുന്നു, അതെ, കർത്താവിന്റെ ഒരു പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചൊല്ലുന്നു എന്ന്. അപ്രകാരം ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ, ആ ഭവനം ദൈവഭവനമെന്ന് വിളിക്കപ്പെടുവാൻ, ആ ഭവനം കർത്താവിന്റെ സ്നേഹിതരെന്ന് അറിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു വലിയ അനുഭവം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ, നാം ക്രൂശ് ചുമക്കുന്നവരാണെന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ, നാം എത്രമാത്രം കർത്താവിന്റെ ക്രൂശ് ചുമക്കുന്നുവെങ്കിൽ അതിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഒരു ക്രൂശ് ചുമന്നുകൊണ്ട് പോവുക എന്നുള്ളതല്ല, ആ ക്രൂശിന്റെ അനുഭവം. Where there is love, there is sacrifice. And where there is sacrifice, there is love. എവിടെയാണോ സ്നേഹമുള്ളത് അവിടെയാണ് ത്യാഗം, എവിടെയാണോ ത്യാഗമുള്ളത് അവിടെ മാത്രമേ സ്നേഹമുള്ളൂ. കർത്താവിന്റെ ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ ത്യാഗപൂർണമായ സ്നേഹമാണ് അവിടെ കാണുന്നത്. ഈ ത്യാഗപൂർണമായ സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അവിടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ, നിലനിർത്തുവാൻ തക്കൊണ്ണം നമുക്ക് സാധ്യമായി തീരണം. നാലാമതായിട്ട് അനുതാപിക്കുന്ന അനുഭവമാണ് ക്രൂശ് എന്നുള്ളതാണ്. അനുതപിക്കുന്നവന് അനുഭവമാണ് ക്രൂശ്, അനുതപിക്കാത്തവന് ക്രൂശ് യാതൊരു അനുഭവവും നൽകുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം. അനുതാപത്തിലൂടെ മാത്രമേ ക്രൂശിനെ സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിനോട് കൂടെ രണ്ട് കള്ളന്മാരെ അപ്പുറവും ഇപ്പുറവും ക്രൂശിച്ചു. നാം അവർ രണ്ടുപേരും കർത്താവിൽ ഒരേ അകലത്തിൽ കിടന്നവരാണ്. എന്നാൽ അതിൽ ഒരുവന് മാത്രം രക്ഷയുടെ അനുഭവം ഉണ്ടായെങ്കിൽ അതിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, അവന്റെ അനുതാപത്തിന്റെ അനുഭവമാണ്. കർത്താവിന്റെ ക്രൂശിന്റെ സൈഡിൽ നിന്നുകൊണ്ട് രണ്ടുപേരും കർത്താവിനെ നോക്കിക്കാണുന്നുണ്ട്. ഒരുവൻ അവനെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നു, അതെ, നീ ദൈവപുത്രനിൽ നീ ഇറങ്ങിവ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ഇതാണ് ഒരുവിനോട് പറയാനുള്ളത്. ഇത് മറ്റൊന്നും കേട്ടതല്ല, അവിടെ അവരുടെ കൂടെ വന്ന ആരവാരം അവനെ എങ്ങനെയെങ്കിലും ക്രൂശിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന ജനതയെ വിളിച്ചു പറഞ്ഞ വാക്കുകളാണ്, നീ ദൈവത്തിനെങ്കിൽ ക്രൂശിൽ നിറങ്ങി വാ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. ഈ ഒരു അനുകരണ മനോഭാവമാണ് ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് കയറിയിട്ട് അവനവിടെ ഒന്ന് പറയുന്നുണ്ട്, നീ ദൈവത്തിനെങ്കിൽ ഞങ്ങളെ ഒന്ന് രക്ഷിക്ക, നീയും ഈ ക്രൂശിൽ നിറങ്ങി വരിക എന്ന്. എന്നാൽ വലതുഭാഗത്ത് കള്ളൻ എന്ന് പറയുമ്പോൾ ഇവിടെ വലതുഭാവവും ഇടതുഭാവവും ഒന്നുമില്ല, എന്നാൽ അത് അർത്ഥമാക്കുന്നത് റൈറ്റ് മാൻ, ശരിയായ മനുഷ്യൻ, ശരിയായ കള്ളൻ, ശരിയായ വ്യക്തി. അവൻ പറഞ്ഞു, അവൻ മറ്റൊന്നുമല്ല പറഞ്ഞത്, നീ നിന്റെ പാപ നിമിത്തമാണ് നീ ഈ ക്രൂശുമരം വഹിക്കുന്നത്. നീ പിന്നെ എന്തിനോ ആ പാപമില്ലാത്ത മനുഷ്യൻ നീ അവഹേളിക്കുന്നുവെന്ന് അവനോട് ചോദിക്കുക മാത്രമല്ല, അവൻ പറയുന്നുണ്ട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ ഒരു വലിയ അനുതാപം, കർത്താവിനെ യഥാർത്ഥത്തിൽ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇത് കർത്താവാണ് എന്ന്, ഇവൻ രക്ഷകനാണ് എന്ന്, ഇവൻ പാപം ചെയ്യാത്തവനാണ് എന്ന്, ആയിരങ്ങളുടെ പാപത്തിന് വേണ്ടി, അനേകായിരങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് മരണം വരിക്കുന്നതെന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ, അവന്റെ അനുതാപമാണ് കർത്താവ് കൈക്കൊള്ളുന്നത്. അവന്റെ അനുതാപത്തിലൂടെ അവനോട് കർത്താവ് പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറഞ്ഞീസായിൽ ഇരിക്കും. ഇതൊരു വലിയ വാഗ്ദത്വമാണ് പ്രിയനെ. പലപ്പോഴും നമ്മുടെയൊക്കെ മനോഭാവം കണ്ടാൽ, നമ്മുടെയൊക്കെ ജീവിത ക്രമം കണ്ടാൽ നമുക്കും തോന്നും, അതെ, അവസാനം ഈ വലതുഭാഗത്തും കള്ളനെ പോലെ അവസാന നിമിഷം നമുക്കും അനുഭവിച്ച് അന്ന് രാജ്യത്വം പ്രാപിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്ത അവിടെയല്ല, നമ്മുടെ ഡെത്ത് ഇസ് സർട്ടൺ ബട്ട് അവർ ഇസ് നോട്ട് സർട്ടൺ. അവർ എപ്പോഴും അൺസർട്ടനാണ്, നമുക്കറിയാനൊക്കാത്തതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കൊണ്ണം ദൈവം നമ്മൾ പറയുന്നത്, എപ്പോഴും ഉണർവുള്ളവരായിരിക്കാൻ തക്കൊണ്ണം നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അവസാനം അനുഭവിക്കാവുന്നതല്ല, ഈ മനുഷ്യനെ സംബന്ധിച്ച് അവന് മരണത്തിന് വിധിക്കപ്പെട്ടു, മരണം അവന്റെ ക്രൂശിന്റെ മുകളിൽ നിൽക്കുകയാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ അത് ഏത് നിമിഷമായിരുന്നാലും അവനോടുകൂടെ ചേരുവാൻ തക്കവണ്ണം, അവന്റെ വലതുഭാഗം നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകത്ത രീതിയിൽ എപ്പോഴും അനുതാപത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതം നമുക്ക് ക്രമപ്പെടുത്തി ചിന്തിച്ചാൽ ഓരോ ദിവസവും എന്തുമാത്രം കുറവുകളും ബലഹീനതകളും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ. എന്നാൽ അവയെ വിലയിരുത്തുവാൻ, അവയെ മനസ്സിലാക്കുവാൻ, അവയെക്കുറിച്ച് അനുദപിക്കുവാൻ ഓരോ ദിവസവും സാധിച്ചുകൊണ്ട് അനുതാപത്തിന്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ കാൽവരിയിലെ ക്രൂശ് നമുക്ക് അനുഭവമായി മാറും. കാൽവരിയിലെ ക്രൂശ് നമുക്ക് രക്ഷയുടെ അടയാളമായി മാറും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവിന്റെ ക്രൂശ് അനുദപിക്കുന്നതിന് അനുഭവമായി മാറുന്ന അവസ്ഥയാണ്. ഞാൻ നിങ്ങളും അനുദപിക്കുന്നുവെങ്കിൽ ആ ക്രൂശിന്റെ അനുഭവം നമുക്കും ലഭിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് പറഞ്ഞീസായിരിക്കും. അങ്ങനെ കള്ളൻ ആ വലിയ അനുഭവത്തിലൂടെ പറഞ്ഞീസയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ ആദ്യ മാതാപിതാക്കളുടെ പാപം മുഖാന്തരമായിട്ട് അനുസരണക്കേട് മുഖാന്തരമായിട്ട് തിരിയുന്ന വാളുമായി കരുവുകളെ ഹോമവേദി അവിടെ നിർത്തിയിരിക്കുകയാണ്. അവരവനെ തടയുക, നിനക്കിവിടെ പ്രവേശനമില്ല, ആർക്കും ഇവിടെ പ്രവേശനമില്ല. അതിന്റെ പിന്നാലെ പറദീസയുടെ ഉടയവൻ കൂടെ കടന്നു വന്നപ്പോൾ അവർ രണ്ടും ഒരുമിച്ച് പറദീസയിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും അനുതാപത്തിന്റെ അനുഭവത്തിലൂടെ ക്രൂശിന്റെ അന്തസത്വം ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് എന്നോട് പറദീസയിലേക്ക് വലിയ ശബ്ദം കേൾക്കുവാനും കർത്താവിനോട് കൂടെ വലഭാഗത്തേക്ക് പ്രവേശിക്കാനും നമുക്ക് സത്യമായി തീരും. അഞ്ചാമതായിട്ട് സത്യത്തെ തിരിച്ചറിയുന്നതാണ് കർത്താവിന്റെ ക്രൂശ്. സത്യത്തെ തിരിച്ചറിയുന്നതാണ് കർത്താവിന്റെ ക്രൂശ്. സത്യത്തെ എത്രമാത്രം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? പലപ്പോഴും സത്യത്തെ മറപിടിച്ചുകൊണ്ട് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായാണ് ഞാൻ നിങ്ങൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യത്തെ തിരിച്ചറിയുവാൻ്റെ ഗുണം കർത്താവിന്റെ ക്രൂശീകരണത്തിന് ചുമതല വഹിച്ച ശതാധിപന് ഇടയായിത്തീരുന്നു. അവൻ പറയുന്നു, ഈ മനുഷ്യൻ വാസ്തവമായും നീതിമാനായിരുന്നു. കർത്താവിന്റെ വീടാനുഭവത്തിനും തന്റെ ക്രൂശ്മരണത്തിനും കാൽവരിയിലേക്കുള്ള യാത്രയ്ക്കും ഒക്കെ നേതൃത്വം കൊടുത്ത പടയാളികളുടെ തലവനായ ശതാധിപൻ പറയുന്നു, ഈ മനുഷ്യൻ വാസ്തവമായും നീതിമാനായിരുന്നു. കർത്താവിന്റെ ക്രൂശ് മരണം കണ്ടവന്റെ സാക്ഷ്യമാണിത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ക്രൂശിന്റെ ചുവട്ടിലെ ആ ക്രൂശി മരണം നടന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ അവരെ വളരെയേറെ ചിന്തിപ്പിച്ചു. ആ മനുഷ്യൻ അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കരിമ്പാറയായി കർത്താവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വേണ്ടതായ എല്ലാ നേതൃത്വം കൊടുത്ത് ആ മനുഷ്യൻ അവിടെ പൊട്ടിക്കീറുകയാണ്. കരിമ്പാറയായി ശതാധിപനും പൊട്ടിക്കീറി അവൻ പറയുന്നു, സത്യമായവൻ നീതിമാനായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, സത്യത്തെ തിരിച്ചറിയുന്നതാണ് കർത്താവിന്റെ ക്രൂശ്. കർത്താവിന്റെ ക്രൂശിലേക്ക് നാം അഭയപ്പെടുമ്പോൾ നമുക്ക് സത്യം തിരിച്ചറിയുവാൻ തന്നെ സാധിക്കും. പലപ്പോഴും നാം ഇന്ന് തിന്മയിലേക്ക് പോകുന്നത് സത്യം തിരിച്ചറിയാത്തതുകൊണ്ടാണ്. എന്നാൽ സത്യത്തെ തിരിച്ചറിയുന്ന ഗുണം ക്രൂശിന്റെ അനുഭവം നമ്മെ നയിക്കും എന്നുള്ളത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുക നമുക്ക് സാധിക്കണം. ഈ ഇപ്രകാരം ഈ മനുഷ്യൻ വിളിച്ചു പറയുമ്പോൾ, അതാ ഇതെല്ലാം കണ്ടുകൊണ്ട് മാലാഖ പറയുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇത് കേട്ട് ജനം ഏത് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ ഒരു വലിയ അനുഭവം നമുക്ക് ഉണ്ടാകുവാൻ തക്ക വേണം സത്യത്തെ തിരിച്ചറിയണം, ക്രൂശിന്റെ പങ്കാളികളായി തീരുവാൻ നമുക്ക് സാധ്യമായി തീരണം. ആറാമതായിട്ട്, നല്ലവനായ മനുഷ്യന് ക്രൂശിന്റെ ഭാഗ്യം ലഭിക്കുന്നു. ക്രൂശ് ഭാഗ്യം നൽകുന്നതാണ്. മന്ത്രിയായ ജോസഫ് അവനെ കുറിച്ച് പറയുന്നത്, നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ വേണ്ടി കാത്തിരുന്നവനും അതിലുപരി പുരോഹിതന്മാരുടെയും സന്നിധി സംഘത്തിന്റെയും എല്ലാ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലാത്തവനുമായിരുന്നു മന്ത്രിയായ ജോസഫ്. അപ്രകാരമായിരുന്ന ജോസഫിന് നമുക്കറിയാം, നന്മ ചെയ്യുന്ന മനുഷ്യന് ലഭിക്കുന്ന അനുഭവം പലപ്പോഴും തിന്മയുടേതാണ്. യോഹന്നാൻ സ്നാപകൻ നന്മയുടെ അനുഭവത്തിലൊക്കെ കടന്നുപോയി, പക്ഷേ അവന് കഴുത്തിനു മേലെ തല ഇരിക്കുവാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ അവന് തല നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടായി. ജോസഫിനും ഇതുപോലുള്ള അനുഭവം ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ടായേക്കാം. പക്ഷേ എങ്കിലും ജോസഫിന് കർത്താവിന് വേണ്ടി കല്ല കൊടുക്കുവാൻ തക്കൊള്ളം സാധിച്ചു എന്നുള്ളത് അവന്റെ ധീരതയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കുക. ഞാൻ ചെയ്യുന്ന ഒന്നും കർത്താവിനോട് ചെയ്യുന്ന ഒന്നും നഷ്ടമായി പോകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ക്രൂശിന്റെ ഭാഗ്യം അതാണ്. നാം ക്രൂശിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നാം എന്തെല്ലാം ചെയ്യുന്നുവോ അതൊക്കെ പതിന്മടങ്ങായിട്ട് തിരിച്ചു ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. കർത്താവിന് വേണ്ടി അവൻ കല്ലറ കൊടുത്തുവെങ്കിൽ കർത്താവിനെ ആശീർവദിച്ച് അവൻ ആ കല്ലറ തിരികെ കൊടുത്തു. കർത്താവിന് റൂമാലും മറ്റോ അവനെ പൊതിയുന്ന തുണികൾ കൊടുത്തുവെങ്കിൽ അതൊക്കെയും അവൻ തിരികെ കൊടുത്തിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ കർത്താവിന് വേണ്ടി നാം എന്തെല്ലാം ചെയ്യുന്നുവോ, സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കുന്നുവോ അതൊക്കെ ഒന്ന് 30 ആയും 60 ആയും 100 ആയും നമുക്ക് തിരിച്ചു നൽകുന്ന വലിയൊരു അനുഭവമാണ് കർത്താവിന്റെ ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ക്രൂശിന് നാം അനുധാമനം ചെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യം ലഭിക്കുന്ന അനുഭവമാണ്. ഏഴാമതായിട്ട്, ക്രൂശ് അധികാരത്തെക്കാൾ അനുഗ്രഹം വലുതാണ് എന്ന് നമ്മെ ഉറപ്പിക്കുന്നതാണ്. പലപ്പോഴും ഇന്ന് അധികാരത്തിന് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് മനുഷ്യൻ ഓടി നടക്കുമ്പോൾ അധികാരത്തെക്കാൾ വലുതാണ് അനുഗ്രഹം എന്ന് മനസ്സിലാക്കുന്നതാണ് ക്രൂശ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ അടുക്കൽ രാത്രി വന്നിരുന്ന അതെ നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നത് നിക്കോദമോസിനെ കുറിച്ച് നമുക്കറിയാം. നിക്കോദമോസ് രാത്രിയിൽ വന്നത് കാരണം അവന് യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു, സന്ധിരി സംഘത്തിന്റെ തലവനായിരുന്നു. ആകയാൽ അവന് ഭയത്തോടെ, അവരെ ഭയന്നാണ് രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ വന്നിരുന്നത്. എന്നാൽ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ അധികാരമല്ല, അതിനപ്പുറത്ത് അനുഗ്രഹമാണ് വലുത്. അവൻ എന്ത് ചെയ്തു? അവന് കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അധികാരം വലിച്ചെറിഞ്ഞിട്ട് അതേ കർത്താവിന് വേണ്ടി അവനെ ശരിയ നല്ലൊരു ശവസംസ്കാരം കൊടുക്കുവാൻ തക്ക ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് അവന് കടന്നു വരികയാണ്. ഇതേമുള്ളവരെ അധികാരത്തെക്കാൾ വലുത് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിവ് നൽകുന്നതാണ് കർത്താവിന്റെ ക്രൂശ്. കർത്താവിന്റെ ക്രൂശിന്റെ ഏഴ് സാക്ഷ്യതകളെ കുറിച്ചാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, ശത്രുത്വം ഇല്ലാതാക്കുന്നതാണ് ക്രൂശ്. രണ്ട്, നമുക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്നതാണ് ക്രൂശിന്റെ അനുഭവം. മൂന്ന്, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നതാണ് ക്രൂശിന്റെ അനുഭവം. നാലാമതായിട്ട്, അനുതാപിക്ക് അനുഭവമാകുന്നതാണ് ക്രൂശിന്റെ സാക്ഷ്യത. അഞ്ചാമതായിട്ട്, സത്യം തിരിച്ചറിയുന്നതാണ് ക്രൂശിന്റെ സാക്ഷ്യത. ആറാമതായിട്ട്, ക്രൂശിലൂടെ ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് ക്രൂശിന്റെ ഏറ്റവും വലിയ സാക്ഷ്യത. ഏഴാമതായിട്ട്, അധികാരത്തെക്കാൾ അനുഗ്രഹം വലുതാണ് എന്ന് തിരിച്ചറിവ് നൽകുന്നതാണ് ക്രൂശിന്റെ സാക്ഷ്യത. ഈ സാക്ഷ്യതകളെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഈ ദിനങ്ങൾ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഇത് ഏറ്റവും ആവശ്യമായിരിക്കുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിലെ കർത്താവിനെ ക്രൂശിക്കുന്ന ക്രൂശിന്റെ ചുവട്ടിലൂടെ അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നടന്നു പോകുന്നവരുണ്ട്, നടന്നു പോകുന്ന ആളുകൾ കടന്നു പോകുന്ന തലകുലുക്കി അവനെ ദുഷിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കടന്നു പോകുന്നു. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവര് അവിടെ ഇരിക്കുന്നവരാണ്. അവരവിടെ ഇരുന്ന് കർത്താവിന്റെ അങ്കി ചീട്ടിട്ട് അതെ അവർക്ക് എന്ത് ലാഭം കിട്ടും എന്ന് ചിന്തിക്കുന്നവരാണ്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ മറ്റാരുമല്ല, മാറത്തടിച്ച് കരയുന്ന പങ്കലക്കാരത്തി മറിയാമും കർത്താവിന്റെ അമ്മ മറിയാമും യോഹന്നാൻ സ്ലിഹായും തുടർന്ന് കർത്താവിനോട് കൂടെ അവന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളായി ഹൃദയം പിടയുന്ന വേദനയുമായി കടന്നു വന്ന ഒരു സമൂഹമാണ് അവര് അവിടെ കർത്താവിന് മുമ്പിലുണ്ട്. നാമും ചിന്തിക്കണം, ഞാൻ നിങ്ങളുടെ ഏത് സമൂഹത്തിലാണ്? അതിൽ തീർച്ചയായും ഈ മൂന്നാമത്തെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാവാൻ ഈ ദിനങ്ങളുടെ ആരാധനയും ഈ നമ്മുടെ നോമ്പാചരണവും ഒക്കെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൂശിന്റെ സാധ്യതകളെ നമുക്ക് അനുഭവമായി തീരുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ തക്കവണ്ണം, ക്രൂശിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ നോമ്പാചരണവും ഈ നോമ്പിന്റെ അനുഭവങ്ങളൊക്കെ നമ്മെ പ്രാപ്തമാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ഒരവസരം നൽകിയ ബഹുമാനപ്പെട്ട ശ്രേഷ്ഠരോടും അതുപോലെ തന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോട് ഓർപ്പിച്ചുകൊണ്ടും എല്ലാവിധമായ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെയും ക്രൂശാരോഹണത്തിന്റെയും അതിനപ്പുറത്ത് രക്ഷണമായ ഉയർപ്പിന്റെയും പ്രത്യാശയുടെ എല്ലാ നന്മയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
സാധാരണ പ്രസംഗം കഴിഞ്ഞ് നമ്മുടെ ഐസക്കച്ചൻ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അച്ഛന് അല്പം ബിസിയാണ്. വളരെ അനുഗ്രഹത്തോടുകൂടി വന്നിയ തമ്പാനച്ഛന് നമുക്കൊപ്പം ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോഴും അച്ഛന് കൺക്ലൂഡ് ചെയ്ത് വാക്കുകൾ അറിയിക്കുന്ന
തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിലക്കം അനുഗ്രഹിക്കപ്പെട്ടവര് വളരെ നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുകയും ചെയ്യുന്ന നല്ല വാക്കുകൾ ശ്രവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളുടെ പ്രാധാന്യം അതിന്റെ പ്രസക്തി ഒക്കെയും ഓർത്തുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും തന്നെ അതിനോട് ഏറ്റവും നീതി പുലർത്തി വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏറ്റവും മഞ്ഞനായ വർഗീസ് കുഞ്ഞുനച്ചൻ, ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ എന്റെ ജൂനിയറായിട്ട് ഒരേ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മാന്യ വൈദികനാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുവാനും പ്രസംഗത്തിൽ ശ്രദ്ധിക്കുവാനും ഒരവസരം കിട്ടിയത് ഭാഗ്യമായിട്ട് ഞാനും കരുതുകയാണ്. ഈ ദിവസങ്ങളുടെ പ്രാധാന്യം നമുക്കറിയാം. കഴിഞ്ഞ 40 ദിവസത്തെ അനുഗ്രഹമായിട്ടുള്ള വലിയ നോമ്പും അതിനുശേഷമുള്ള കഷ്ടാനുഭവ ആഴ്ചയുടെ അനുഭവത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. മറ്റാരും പറയാതെ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവിക ചിന്തകൾ കടന്നു വരുന്ന ദിവസങ്ങളാണല്ലോ. ഏതൊരു വ്യക്തിയും എത്ര ലൗകികനായിരുന്നാലും ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവികമായ ചിന്തകളോടുകൂടി ജ്ഞാനാത്മകമായി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദേവാലയ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധമായ പെസഹായുടെ അനുഭവത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ കർത്താവിന്റെ ക്രൂശാരോഹണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ലഭിച്ച വചനങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കുരിശിന്റെ ഏഴ് വിധത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം കുരിശ് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ കുരിശിന്റെ ഇമ്പാക്ട് എന്തെല്ലാമാണ് എന്നുള്ള രീതിയിലുള്ള വളരെ അനുഗ്രഹമായിട്ടുള്ള പ്രഭാഷണമാണ് നമ്മൾ കേട്ടത്. നമ്മൾ കുരിശിനെ കുറിച്ച് ധാരാളം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. കുരിശിന്റെ മൊഴികൾ, കുരിശിന്റെ മറ്റു ചിന്തകളൊക്കെ ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് കുരിശുമായിട്ട് ബന്ധപ്പെടുത്തി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാമാകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാമാകുന്ന പ്രതികരണങ്ങളെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ശത്രുത്വം ഇല്ലാതാക്കുന്ന കുരിശ്, നമുക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുവാൻ തയ്യാറാകുന്ന കുരിശ്, തലമുറകളെ അനുഗ്രഹിക്കുന്ന കുരിശ്, അനുദപിക്കുന്നവർക്ക് അനുഗ്രഹം നൽകുന്ന അല്ലെങ്കിൽ അനുഭവമായി തരുന്ന കുരിശ്, സത്യത്തെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന കുരിശ്, ഭാഗ്യം നൽകുന്ന കുരിശ്, അധികാരത്തെക്കാൾ വലുതാണ് അനുഭവം അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന കുരിശ്. ഈ വിധത്തിൽ കുരിശിന്റെ മനുഷ്യജീവിതത്തിലെ പ്രതികരണം അല്ലെങ്കിൽ ഇമ്പാക്ട് വെളിവാക്കുന്ന ഈ പ്രഭാഷണം നാം കേട്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പകർത്തുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആകയാൽ നിങ്ങൾ ഇനി 11-ാം വാക്യം എഫേസ്യർ 2:11, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിശോധനയേറ്റു പരിശോധനക്കാരന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളി. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമാകുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും കുരിശന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്നു. ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ കുരിശ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണം എപ്രകാരമാണ് ചലനങ്ങൾ ഉണ്ടാക്കുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്, പരിവർത്തനം സൃഷ്ടിക്കുന്നതെന്ന് പൗലോസ് ലേഖ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ദുഃഖ ശനിയാഴ്ചയുടെ പാതിരാത്രി നമസ്കാരത്തിൽ ചൊല്ലുന്ന ഒരു സൂഗീസോ അതിന്റെ വളരെ അർത്ഥവത്തായിട്ടുള്ള ചില സ്ഥലങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്. അതിന്റെ പശ്ചാത്തലം ഇതാണ്. റൂബെ മാലാഖയും കള്ളൻ തീത്തോസും തമ്മിലുള്ള സംസാരം വളരെ കാവ്യാത്മകമായിട്ട് രചിച്ച് നമ്മുടെ ആരാധനയുടെ ഭാഗമാക്കി പിടാക്കുന്ന ചേർത്തിരിക്കുകയാണ്. അതിലിപ്രകാരമാണ് പറയുന്നത്. പ്രതികതരെ സന്ദർശിച്ചു തൻ പുനരുത്ഥാനം മൂലം പുനരുത്ഥാനം വാഗ്ദാനം ചെയ്തോ നമ്മാശിഹാധന്യൻ. അങ്ങനെ തുടങ്ങുന്ന ആ ഗീതത്തിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കള്ളൻ തീത്തോസ്, അതായത് കർത്താവിന്റെ വലതുഭാഗത്തെ കള്ളൻ എന്ന പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് തീത്തോസ് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതിന് തെളിവുകളില്ല എങ്കിൽ പോലും ഈ മനുഷ്യൻ പറുദീസായുടെ വാതിൽക്കൽ ചെന്നു, അവിടെ ക്രൂബെ മാലാഖ തിരിയുന്ന വാളുമായിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ പറുദീസയിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു, അവിടെ നിൽക്കുന്ന മാലാഖ അയാളെ തടയുന്നു. അപ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംസാരവും ഒരു വാദപ്രതിവാദവും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഈ മാലാഖ പറയുന്നുണ്ട്, നീ ഒരു മോഷ്ടാവാണല്ലോ, മോഷണം ഇവിടെ പാടില്ല, കാവൽ നിൽക്കും വാൾ രൂക്ഷം, വഴിതെറ്റിപ്പോയോ, പോകൂ, നീ വഴിതെറ്റി വന്നതാണോ, നീ ഒരു കള്ളനല്ലേ, ഇവിടെ കള്ളം ഇവിടെ മോഷണം പാടില്ല, ഇവിടെ കാവൽ നിൽക്കുന്ന വാള് വളരെ മൂർച്ചയുള്ളതാണ്, അതുകൊണ്ട് വഴിതെറ്റിപ്പോയതാണെങ്കിൽ തിരിച്ചു പോകൂ എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളിത് കേൾക്കാൻ സാധ്യതയില്ല, ദുഃഖ ശനിയാഴ്ചയുടെ സന്ധ്യാ നമസ്കാരത്തിലോ അല്ലെങ്കിൽ പാദരാത്രിയിലോ നമ്മൾ ചൊല്ലുന്നതാണ്. ആ സമയത്ത് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ ക്ഷീണമൊക്കെ മാറ്റുന്ന സമയമാണല്ലോ. ഇത് ഒന്ന് വായിക്കുകയും ഒരുപക്ഷെ ആരാധന പങ്കെടുക്കാത്ത സമയത്താണെങ്കിൽ പോലും ഭവനത്തിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ഇത് വായിച്ച് ധ്യാനിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. അവസാനം ഈ കള്ളൻ അവന്റെ കയ്യിലിരുന്ന കുരിശിന്റെ അടയാളം മാലാഖയെ കാണിക്കുകയും മാലാഖ ഉടൻ തന്നെ പറുദീസയുടെ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് ചിത്രീകരണം. ഏതായാലും കുരിശിന്റെ ആ അനുഭവം എന്ന് പറയുന്നത് വളരെ ശക്തമായ അനുഭവമാണ്. പറുദീസയുടെ വാതിൽ തുറക്കുന്ന, ശത്രുത്വം ഇല്ലാതാക്കുന്ന, അതുപോലെ നമുക്ക് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ദൈവരാജ്യത്തിന്റെ അനുഭവവും പകർന്നു തരുന്ന ശക്തമായ ഒരു സ്വാധീനമാണ് കുരിശ് എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള ആ വലിയ ദൈവികമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ദിനങ്ങളാണ്. കുരിശെന്ന് മലയാളത്തിലും ക്രോസ് എന്ന് ഇംഗ്ലീഷിലും ക്രൂശ് എന്ന് സ്പാനിഷിൽ അല്ലെങ്കിൽ പോർച്ചുഗീസ് ലാംഗ്വേജിലും അതുപോലെ തന്നെ സുറിയാനിയിൽ സ്ലീബ എന്നും നമ്മൾ പറയുന്ന ആ രക്ഷയുടെ ആയുധം, സമാധാനത്തിന്റെ ചിഹ്നം, ശാന്തിയുടെ വലിയ അടയാളം നമ്മുടെ ജീവിതത്തിലും പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുവാനും വ്യതിയാനങ്ങൾ ഉണ്ടാക്കുവാനും ക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ദൈവികമായി വളരുവാനും നമുക്ക് നഷ്ടപ്പെട്ട ജീവന്റെ അനുഭവം, പറുദീസായുടെ അനുഭവം വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള അനുതാപത്തിന്റെ ദിനങ്ങൾ കൂടിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് വർഗീസ് കുഞ്ഞുണ്ണിയച്ചനോടുള്ള സ്നേഹവും ആദരവും നന്ദിയും
വളരെ നന്ദി അച്ഛ. വളരെ അനുഗ്രഹീതമായ ഒരു കൺക്ലൂഷൻ നിങ്ങൾ നൽകിയതിൽ ഒരിക്കൽ കൂടി വന്നിയ വർഗീസച്ചനും വന്നിയ സമ്മാനത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോഴും നമുക്കറിയാമല്ലോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരങ്ങളാണ്. ഞാൻ പ്രത്യേകിച്ച് രോഗികളുടെ പേരുകളൊന്നും കഷ്ടാനുഭാചനങ്ങളായതുകൊണ്ട് വായിക്കുന്നില്ല. നമ്മൾ നിരന്തരം ഓർക്കുന്ന പേരുകളൊക്കെ നമുക്കറിയാം. ഇന്നും ഒന്ന് രണ്ട് പേരുകൾ ഓർക്കാൻ അക്കൗണ്ട് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിലും അടുത്ത ആഴ്ച ആ പേരുകളൊക്കെ പറയാം. നമ്മളെല്ലാവരെയും, സാധാരണ നമ്മൾ പേര് പറയുന്നവരെയും, ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ആളുകളെയൊക്കെ ചേർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. രോഗത്തിലും പ്രയാസത്തിലും പലതരത്തിലുള്ള മാനസിക ദുഃഖങ്ങളിലും കഴിയുന്ന ആളുകൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുവിന്റെ ആ സ്നേഹവും കരുണയും കരുതലും കൂടുതൽ അനുഭവിച്ചറിയാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴ് വന്യ തമ്പാനച്ചൻ മധ്യസ്ഥ പ്രാർത്ഥന
പ്രാർത്ഥിക്കാം. ദൈവാദി ദൈവവും കർത്താദി കർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവരുമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അവിടുത്തെ കുരിശിനെയും കുരിശിന്റെ യാഗത്തെയും അതിലൂടെ ലോകത്തിന് അവിടുന്ന് നേടിത്തന്ന സമാധാനത്തെയും പ്രത്യാശയെയും നിത്യജീവനെയും ഓർത്ത് ധ്യാനിക്കുന്ന ദിനങ്ങളാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ആർദ്രമാക്കി, അനുകമ്പപൂർണമാക്കി, അനുതാപപൂർണമാക്കി ക്രൂശിനെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിൽ നടന്ന ഒരു ചെറിയ സംഭവമായിട്ട് ഒരു പക്ഷെ ഒതുങ്ങിപ്പോകാമായിരുന്ന ഒരു സംഭവത്തെ അത് നിത്യജീവന്റെ വലിയ സംഭവമായിട്ട് നിത്യജീവന്റെ അനുഭവം പങ്കുവയ്ക്കുന്ന വലിയ മുഖാന്തരമായി ലോകത്തിന് അനേക ജീവിതങ്ങളെ ചലിപ്പിക്കുന്ന അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അനേക ജീവിതങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്ന വലിയ സംഭവമായിട്ട് ഇന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു. കർത്താവെ, എന്നാൽ കുരിശിന്റെ ശത്രുക്കളായിട്ട്, കുരിശിന്റെ വിരോധികളായിട്ട്, കുരിശിനെ അവഹേളിക്കുന്നവരായിട്ട് ഞങ്ങൾ മാറിപ്പോകാതെ കർത്താവിന്റെ കുരിശിനെ വഹിക്കുന്നവരും കുരിശിനെ ധരിക്കുന്നവരും കുരിശ് വരയ്ക്കുന്നവരും കുരിശിനെ ഉദ്ഘോഷിക്കുന്നവരും കുരിശിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയുന്നവരുമായി തിരുവാൻ്റെ കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ ശത്രുത്വമില്ലാതെയായി ദൈവത്തോടുള്ള മിത്രത്വം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണത്തിന് പകരം ഞങ്ങളേൽക്കേണ്ട ശിക്ഷയ്ക്ക് പകരം ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷയേറ്റ് മരണം അടഞ്ഞ കർത്താവിനെ ഞങ്ങൾ എപ്പോഴും ഓർക്കുവാനും കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കുരിശിലൂടെ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുദപിക്കുന്നവർക്ക് അനുഭവമായി തരുന്ന കുരിശിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അനുതാപമുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൽ മിഥ്യയുടെ പിന്നാലെ യാത്ര ചെയ്യാതെ സത്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം, അതുപോലെ തന്നെ കുരിശ് നൽകുന്ന ആ ഭാഗ്യാവസ്ഥയെ നേടുവാൻ തക്കവണ്ണം കർത്താവെ, ഈ ലോകത്തിന്റെ അധികാര അനുഭവങ്ങളെക്കാൾ അധികമായിട്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെക്കാളും സമ്പത്തിനേക്കാളും ഒക്കെ അധികമായിട്ട് അവിടുത്തെ അനുഗ്രഹമാണ് വലുതെന്ന് അറിയുവാൻ തക്കവണ്ണം ആ നിക്കോദിമോസിനും യോസേഫിനും ലഭിച്ച മഹാഭാഗ്യത്തെ ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ വെച്ച് ഇല്ലാതെയാക്കിയ ശത്രുത വീണ്ടും ഉണ്ടാകാതെ പൈശാചിക ശക്തികളിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും അകന്നും കർത്താവിനോട് ഏറ്റവും അടുത്തും ജീവിപ്പാനുള്ള കൃപയും ഭാഗ്യവും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലുള്ള ഞങ്ങളുടെ ധ്യാനവും ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ കുമ്പിടിയലുകളും കർത്താവെ അവിടുത്തെ കുരിശിന്റെ തണലിൽ കുരിശിന്റെ പടിയിൽ കുരിശിന്റെ കാൽപാദത്തിൽ ഞങ്ങൾ അടുത്തു വന്ന് അങ്ങനെ ആരാധിക്കുന്ന ദൈവികമായ അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന വിവിധ ദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ അറിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമാകുന്ന ബലവും ധൈര്യവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ദാനം ചെയ്യണമേ. പ്രിയമായ കർത്താവെ, വ്യർത്ഥകാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ അകന്നിരിക്കുവാൻ, ലൗകിക വിഷയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ പിൻവാങ്ങിക്കൊണ്ട് ഏകാഗ്രമായ ഹൃദയത്തോടെ ധ്യാനചിന്തകളോടുകൂടെ കർത്താവിന്റെ കൃഷികളിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിനോടുകൂടെ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട് ഞങ്ങൾ ലോകത്തിന് ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി തരുവാൻ ഇടയാക്കണമേ. കർത്താവെ, അങ്ങയോടുകൂടെ ഞങ്ങൾ കബറടക്കപ്പെട്ട് ഞങ്ങൾക്ക് ഒരു പുതിയ ജീവൻ, ഒരു പുതിയ സൃഷ്ടിയായി എഴുന്നേൽപ്പാൻ തക്കവണ്ണം പുനരുദ്ധാനത്തിന്റെ പുലർവേളയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധങ്ങളാകുന്ന വിഷയങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങൾ, അവിടുത്തെ ദൈവിക സഹായങ്ങൾ, അവിടുത്തെ സമാധാനം എല്ലാവർക്കും ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവര്, മാനസികമായി തകർന്നിരിക്കുന്നവര്, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി വിശ്രമവും ചികിത്സയും നേടിയിരിക്കുന്നവര്, പ്രത്യേകിച്ച് ഈ COVID-19 എന്ന മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്നവര്, പ്രത്യേകാൽ കാതോലിക്ക ബാവ തിരുമേനി, മറ്റ് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സ്നേഹിതർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ അറിവിലും പരിചയത്തിലുമുള്ളവര്, ഞങ്ങൾക്ക് പേര് അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരുമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളാകുന്ന രോഗ പ്രയാസങ്ങളിൽ നിന്ന്, രോഗപീഡകളിൽ നിന്ന് കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് കർത്താവെ തിരുവഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ രക്തത്തുള്ളികളാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവം നീയാകുന്നുവല്ലോ. അവിടെ ഞങ്ങൾക്കായിട്ട് നേടിത്തന്ന ദൈവികമായ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും വിധത്തിൽ സങ്കടപ്പെടുന്നവരെയും ഹൃദയത്തിൽ വേദന അനുഭവിക്കുന്നവരെയും കരയുന്നവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ സഹായം കണ്ട കരം നീട്ടി അവരുടെ ശിരസിന്മേൽ വെച്ച് അവരെ ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന അനേകരുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരും സ്നേഹിതരും ബന്ധുമിത്രാദികളും ഒക്കെ നഷ്ടപ്പെട്ട അനേകം പ്രിയപ്പെട്ടവർ അവരെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. കർത്താവെ, അവരെയൊക്കെയും കർത്താവ് ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും ശുശ്രൂഷക സംഘത്തെയും ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന വിശ്വാസ സമൂഹത്തെയും പല കാരണങ്ങളാൽ ദേവാലയത്തിൽ പോകുവാൻ കഴിയാതെ ഭാരപ്പെട്ടു കഴിയുന്ന അനേകം പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിലൂടെ ആരാധനയിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ ഒക്കെയും കർത്താവ് ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ ക്രൂശിനോട് അടുത്തു വരുവാൻ കർത്താവെ പുതിയ സൃഷ്ടികളായി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷകളുടെ എല്ലാ കുറവുകളും ഞങ്ങളുടെ ആരാധനയിലെ കുറവുകൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ തെറ്റുകൾ കൊണ്ടോ ഉണ്ടാകാവുന്ന പിഴകളൊക്കെയും അവിടുന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം ലോകത്തിന് മുഴുവനും വേണ്ടി, പ്രപഞ്ചത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി, സൃഷ്ടിയുടെ വിടുതലിനു വേണ്ടി, പരിശുദ്ധ സഭയുടെ ഐശ്വര്യത്തിനു വേണ്ടി, കർത്താവെ, ക്രിസ്ത്യാനിന്നുള്ള നിലയിൽ നിന്ദകളും പരിഹാസങ്ങളും പീഡകളും സഹിക്കുന്നവരുടെ വിടുതലിനു വേണ്ടി, കർത്താവെ, ലോകം മുഴുവൻ കർത്താവിന്റെ സ്നേഹ കൊടിക്കീഴിൽ അണിനിരക്കുവാൻ വേണ്ടി, പരിശുദ്ധ സഭയിലെ എല്ലാവിധമായ വിഘടനവാദങ്ങളും തർക്കങ്ങളും വഴക്കുകളും നീങ്ങിപ്പോകുവാനും എല്ലാവരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പരസ്പരം ആദരിച്ചും പരസ്പരം ഉൾക്കൊണ്ടും പരസ്പരം ഭാരങ്ങൾ പങ്കുവച്ചും മുന്നേറുവാൻ തക്കവണ്ണം, കർത്താവെ, ക്രിസ്തീയ സാക്ഷ്യം ഈ ലോകത്തിൽ ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷകളൊക്കെയും ആയിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വചന ശുശ്രൂഷ നടത്തിത്തന്ന പ്രിയപ്പെട്ട വർഗീസ് കുഞ്ഞുഞ്ഞ അച്ഛനെയും അച്ഛന്റെ പ്രിയപ്പെട്ട കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷ രംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. കർത്താവെ, നാട്ടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജനച്ഛൻ കഴിഞ്ഞ ദിവസം ദൈവസനത്തിലേക്ക് വിളിക്കപ്പെട്ടുവല്ലോ. അച്ഛന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ പ്രിയ കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ്, അതുപോലെ തന്നെ ഇടവചനങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം കർത്താവ് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാജ്യത്തെയും ഇതിന്റെ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവെ, ഈ രാജ്യത്തെ നന്മയിലേക്ക് കൂടുതൽ നന്മയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തിയും ധൈര്യവും ജ്ഞാനവും നീ അവർക്ക് പകർന്നു കൊടുക്കണമേ. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഴിമതിയും അക്രമവും വർഗീയതയും ഒക്കെ വളർന്നു വരുമ്പോൾ കർത്താവെ, അതിനെതിരായിട്ട് പ്രവർത്തിക്കാനും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ ധാർമ്മിക മൂല്യങ്ങളെ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന നല്ല ഭരണകർത്താക്കളെ ഞങ്ങൾ ഒരുക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ നടക്കുവാൻ പോകുന്ന ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടത്തേക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് കർത്താവെ, ലോകത്തിന് നന്മ ചെയ്യുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന നല്ല നേതാക്കന്മാർ, സ്വാർത്ഥതയില്ലാത്തവർ, ദ്രവ്യാഗ്രഹമില്ലാത്തവർ, സേവന സന്നദ്ധതയുള്ളവരൊക്കെയും ഭരണരംഗത്ത് വരുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും ഒരിക്കൽ കൂടി തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപയിൽ നിറയ്ക്കണമേ, പാപപരിഹാരവും ആശ്വാസവും സമാധാനവും എല്ലാവർക്കും നൽകണമേ. വാങ്ങിപ്പോയ വിശ്വാസികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും അടിയിൽ അവരെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കം കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ദേവജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധവാടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും, നമ്മുടെ സഭയോടും, നമ്മുടെ സഭയെ നയിക്കുന്ന എല്ലാ മേൽപ്പെട്ടക്കാരോടും, പരിശുദ്ധ ഭാവാദ്യമിന്റെ കൂടെയും, നമ്മൾ നിന്ന് വാങ്ങിപ്പോയവരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാവട്ടെ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്ത് ചിന്തിക്കേണ്ട ആഴമായ ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട വർഗീസ് അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. നേർന്ന് നൽകിയ വന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തമ്പാനച്ചൻ, ഐസക്കച്ചൻ, എല്ലാ വൈദികരും, ഇത് സംബന്ധിച്ച എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള അങ്ങനെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച സാലിക്കൊച്ചമ്മ, ഇതിന്റെ അടുത്ത ചോദ്യം മനോജ്, അല്പമായധികമായ സഹായിക്കുകയും സഹകരിക്കുകയും പ്രത്യേകിച്ച് ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ കക്ഷാനുഭവാഴ്ച തുടർന്നുള്ള ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെട്ട ഈസ്റ്റർ ആശംസകളും നമുക്ക് മാറ്ററിയിക്കുന്നു. ദൈവം ബ്രാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.